ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം കല്ലിനെ പൊടിയാക്കിയ വചനം. നേഴ്സിംഗ് രണ്ടാം വർഷം പഠിക്കുന്ന കാലം. ഒരു ദിവസം പെട്ടെന്ന് ശക്തമായ വയറുവേദന. സ്കാൻ ചെയ്തപ്പോൾ വലതു ഓവറിൽ ചെറിയൊരു മുഴ. അവധി സമയത്ത് പോയി ഡോക്ടറെ കണ്ടു. ഗുളിക കഴിച്ച് മാറ്റാൻ പറ്റുന്ന വലിപ്പം കഴിഞ്ഞു. സർജറി വേണം എന്നതായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. നേഴ്സിംഗ് വിദ്യാർത്ഥിനി ആയതുകൊണ്ട് ആ തീരുമാനം എനിക്ക് സ്വീകാര്യമായില്ല. ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. വയറുവേദന കൂടുതൽ ശക്തമായിക്കൊണ്ടിരുന്നു. വേറെ വഴിയില്ലാതെ രണ്ടാമതൊരു സ്കാൻ ചെയ്തു നോക്കി. പഴയതിലും കൂടുതൽ വലിപ്പത്തിലായിരിക്കുന്നു മുഴ. വീണ്ടും അതേ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ ചെന്നു. ഓണാവധിക്ക് സർജറി ചെയ്യാൻ തീയതി കുറിച്ച് തിരിച്ചു വരികയും ചെയ്തു. വീണ്ടും കോളേജിലെത്തി പഠനം തുടർന്നു. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇനി 10 ദിവസങ്ങൾ കഴിഞ്ഞ് സർജറിയാണ്. നേഴ്സിംഗ് കോളേജിൽ നിന്ന് വലിയ യാത്രയേപ്പാണ് എനിക്ക് കിട്ടിയത്. സുഹൃത്തുക്കളുടെ പ്രാർത്ഥന ആശംസകളും ധൈര്യപ്പെടുത്തലുകളും എല്ലാം മനസ്സിൻ്റെ ഭാരം അല്പം കുറച്ചു. വീട്ടിൽ ഇനി 10 ദിവസങ്ങൾ പൂർണ്ണ വിശ്രമം. ഒരിടത്തും അടങ്ങിയിരുന്ന പണ്ടേ ശീലമില്ലാത്തതുകൊണ്ട് 10 ദിവസം എങ്ങനെ കടന്നു പോകുമെന്നത് ഒരു പ്രശ്നമായിരുന്നു. വാടക വീട്ടിലാണ് താമസം. റോഡിലൂടെ ആളുകളും വാഹനങ്ങളും കടന്നു പോകുന്നത് നോക്കി ഹാളിൽ മണിക്കൂറുകൾ ചെലവഴിക്കും. ഇരിക്കുന്ന സോഫയ്ക്കരികിൽ ഈശോയുടെ തിരുഹൃദയ രൂപമുണ്ട്. ചിലപ്പോൾ തോന്നും ഈശോ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന്. അമ്മ നടന്നു വരുന്നു, കയ്യിൽ നിറയെ തുണികൾ. കഴുകാൻ മുറ്റത്തേക്ക് പോകുന്ന തിരക്കിൽ ചെറിയൊരു ഉപദേശം: ഇങ്ങനെ റോഡിൽ പോകുന്നവരുടെ കണക്കെടുത്തിരിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്ക്. അമ്മ പുറത്തേക്ക് പോയി. ഈശോയെ ഞാൻ തിരിഞ്ഞൊന്ന് നോക്കി. എല്ലാം ചെയ്തു വെച്ചിട്ടിരിക്കുന്നത് കണ്ടില്ലേ? എന്നിൽ ദേഷ്യം അല്പം ആളിക്കത്തി. അല്ല ഈശോയെ, എന്റെ ദേഹം കത്തികൊണ്ട് മുറിക്കണമെന്ന് നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണോ? ഈശോ നിശബ്ദത തുടർന്നു. കൂടുതൽ എന്തെങ്കിലും പറയണമെന്ന് എനിക്കും തോന്നിയില്ല. അമ്മ വീണ്ടും രംഗപ്രവേശം ചെയ്തു. എന്നിട്ട് അമ്മയുടെ ഒരു സാക്ഷ്യം പറഞ്ഞു. കുറച്ചു കാലം മുൻപ് അമ്മയുടെ കിഡ്നിയിൽ വലിയ കല്ലുകൾ മൂലം ബ്ലോക്കുണ്ടായി. അമ്മയോടും ഡോക്ടർ ഓപ്പറേഷനാണ് നിർദ്ദേശിച്ചത്. അമ്മ തുടർന്നു, ഞാൻ എന്റെ കിഡ്നിയിലെ കല്ലുകൾ ദൈവവചനത്തിന്റെ ശക്തിയാൽ പൊടിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ബ്ലോക്കുണ്ടാക്കിയ കല്ലുകൾ ഓപ്പറേഷൻ കൂടാതെ പൊടിഞ്ഞുപോയി. അമ്മ അന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ജെറമിയ 23:29 വചനമായിരുന്നു. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കുന്നു. ഒരു അത്ഭുത കഥ പോലെ ഞാൻ അമ്മയുടെ വാക്കുകൾ കേട്ടിരുന്നു. പഠിക്കുന്ന കാലഘട്ടത്തിൽ സാധാരണ എല്ലാവർക്കും തോന്നുന്നത് പോലെ ഞാനും ചിന്തിച്ചു, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ബൈബിളിൽ നിന്ന് ഒരു വചനം ഏറ്റു പറഞ്ഞപ്പോൾ കിഡ്നിയിലെ കല്ലുകൾ പൊടിയുക. എന്തായാലും ഒരു പരീക്ഷണം നടത്താൻ ഞാനും തീരുമാനിച്ചു. കൂട്ടിന് കയ്യിൽ കരുതുന്ന ജപമാല ഞാൻ കയ്യിലെടുത്തു. ജപമാല മണികളിൽ അതേ ദൈവവചനം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഈശോയോട് ഒരു വാക്ക്: ഈശോയെ, ഈ മുഴ മുഴുവനായും മാറ്റിത്തരാൻ ഞാൻ പറയുന്നില്ല. സൈസ് കുറച്ച് തന്ന് മരുന്ന് കഴിച്ചാൽ മാറുന്ന അവസ്ഥയിലാക്കി തന്നാൽ മതി. ആവശ്യം എന്റേതായതുകൊണ്ട് ഈശോയെ സോപ്പിടാതെ എന്തു ചെയ്യും? 7 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. എത്ര തവണ ദൈവവചനം ഉരുവിട്ടു എന്ന് എനിക്കറിയില്ല. എല്ലായ്പ്പോഴും കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു. ദൈവവചനം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ട് ഇപ്പോൾ വയറിന് വേദന അനുഭവപ്പെടുന്നില്ല എന്നൊരു തോന്നൽ. മനസ്സിലൊരാഗ്രഹം: ഒന്നുകൂടെ സ്കാൻ ചെയ്തു നോക്കിയാലോ? ആഗ്രഹവുമായി അമ്മയെ സമീപിച്ചു. അമ്മയുടെ മറുപടി ഇങ്ങനെ: 3 ദിവസം കഴിഞ്ഞാൽ അഡ്മിറ്റ് ആവേണ്ടതല്ലേ? അപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യേണ്ടതുണ്ട്. അത് മതി, വെറുതെ എന്തിനാണ് പൈസ ചെലവാക്കുന്നത്? അമ്മയുടെ മറുപടി ന്യായമാണ്. സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പോകാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആരോ മനസ്സിൽ പ്രേരിപ്പിക്കുന്നത് പോലെ ഒടുവിൽ അമ്മയോട് കെഞ്ചി സമ്മതിപ്പിച്ചു. സ്കാനിംഗ് നടത്താൻ ആശുപത്രിയിൽ പോയി. സ്കാനിംഗ് റൂമിന് പുറത്ത് കാത്തിരിപ്പിന്റെ മണിക്കൂറുകൾ. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല മനസ്സിൽ. എങ്കിലും ജപമാല മണികളിലൂടെ വിരലുകൾ നീങ്ങിക്കൊണ്ടിരുന്നു ദൈവവചനത്തിന്റെ രൂപത്തിൽ. ഇനി സ്കാനിംഗ് റൂമിലേക്ക്. സാധാരണ സ്കാൻ ചെയ്യുമ്പോൾ മുഴയുടെ വലിപ്പം അറിയാൻ ഡോക്ടർ ആ ഭാഗത്ത് കൂടുതൽ അമർത്തി നോക്കും. അസഹനീയമായ വേദന അനുഭവപ്പെടും അപ്പോൾ. അത് ഓർത്തതുകൊണ്ട് സ്കാനിംഗ് റൂമിലുള്ളവർക്ക് ആദ്യമേ നിർദ്ദേശം കൊടുത്തു, കൂടുതൽ വേദന ഉണ്ടാക്കരുത്. അവർ നിഷ്കളങ്കമായി എന്നെ നോക്കി ചിരിച്ചു. ആദ്യം ഒരാൾ സ്കാൻ ചെയ്തു. രണ്ടാമതൊരാൾ വന്നു. മൂന്നാമതും ഒരാൾ വന്നു. എനിക്ക് അല്പം ദേഷ്യം വന്നു തുടങ്ങി. ഇവർക്ക് സ്കാൻ ചെയ്യാൻ അറിയാൻ പാടില്ലേ എന്നൊരു സംശയം മനസ്സിൽ ഉയർന്നു വന്നു. എന്തായാലും അല്പം പോലും വേദന അനുഭവപ്പെട്ടില്ല എന്നതുകൊണ്ട് അവരോട് ദേഷ്യപ്പെട്ടില്ല. പഴയ റിപ്പോർട്ടും കയ്യിൽ പിടിച്ച് അവർ ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. പിന്നീട് റിപ്പോർട്ടിന് വേണ്ടി പുറത്ത് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. റിപ്പോർട്ടിന് വേണ്ടി പേര് വിളിച്ചു. റിപ്പോർട്ട് വാങ്ങാൻ ഒരു ധൈര്യക്കുറവ്. അമ്മയോട് പോയി വാങ്ങിക്കാൻ പറഞ്ഞു. അമ്മയുടെ ഓരോ ഭാവവും നോക്കി ഞാൻ അവിടെ തന്നെ ഇരുന്നു. കിട്ടിയ കടലാസ് നിവർത്തി നോക്കിയിട്ട് അമ്മ എന്നെ തിരിഞ്ഞു നോക്കി. ഒപ്പം കണ്ണു തുടയ്ക്കുന്നതും കണ്ടു. എന്തോ കൂടുതലായി സംഭവിച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ. വിറയ്ക്കുന്ന ശരീരത്തോടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. റിപ്പോർട്ട് കയ്യിൽ വാങ്ങി. കണ്ണുകൾ നിറഞ്ഞിരുന്നതുകൊണ്ട് അക്ഷരങ്ങൾ വ്യക്തമായി എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. മുഴുവൻ റിപ്പോർട്ടും വായിക്കാൻ നിൽക്കാതെ ഏറ്റവും ഒടുവിൽ എഴുതാറുള്ള ഫൈനൽ ഇംപ്രഷൻ മാത്രം വായിച്ചു. അവിടെ ചുവന്ന മഷിയിൽ അടിവരയിട്ടുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രീവിയസ്ലി നോട്ടഡ് ലാർജ് അഡ്നക്സൽ സിസ്റ്റ് നോട്ട് സീൻ നൗ. മുൻപുണ്ടായിരുന്ന വലിയ മുഴ ഇപ്പോൾ കാണുന്നില്ല എന്ന്. കണ്ണുനീർ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. എവിടെയെങ്കിലും ഒരു ദിവ്യകാരുണ്യ ആരാധന ചാപ്പലിൽ എന്നെ കൊണ്ടുപോകാൻ അമ്മയോട് പറഞ്ഞു. കാരണം ഈശോയെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ എന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു. ഓട്ടോറിക്ഷയിൽ കയറി നേരെ ഈശോയുടെ അടുത്തേക്ക്. ചാപ്പലിന്റെ വാതിൽക്കലെത്തിയപ്പോൾ സക്രാരിയിൽ നിന്ന് ഈശോ രണ്ടു കൈ നീട്ടി എന്നെ കോരിയെടുക്കാൻ തയ്യാറായി നിൽക്കുന്നത് പോലെ. ഈശോയുടെ വാവയെ തോളിലെടുത്തൊന്ന് തലോടാൻ, വാവെ നീ എന്റേതാണെന്ന് പറയാൻ സക്രാരിയുടെ മുന്നിലേക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു. കയ്യിലെ റിപ്പോർട്ട് ഈശോയെ കാണിച്ചു. കണ്ണുനീരല്ലാതെ ഞങ്ങൾക്കിടയിൽ സംസാരിക്കാൻ വാക്കുകൾ ഉണ്ടായില്ല. മനസ്സിൽ ഒരു ചോദ്യം മാത്രം: ഈശോ പപ്പേ, എന്തിനാ എന്നെ ഇത്രയും സ്നേഹിക്കുന്നേ? ഈശോ പുഞ്ചിരിയോടെ നോക്കി. ഈശോയുടെ നെഞ്ചിലെ ചൂടിലേക്ക് എന്റെ മുഖം ചേർത്ത് പിടിച്ച് പറയും പോലെ: ദൈവം സ്നേഹമാണ്. ഇതെഴുതുമ്പോഴും കണ്ണുനീർ നിലയ്ക്കാതെ ഒഴുകുകയാണ്. ദൈവവചനം ഓർത്തു പോകുന്നു. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജ്ഞാനം 16:12.